ഓസ്ട്രേലിയൻ മലയാളി കൂട്ടായ്മകൾ നടത്തുന്ന വിവിധ പരിപാടികളെക്കുറിച്ചുള്ള നിരവധി റിപ്പോർട്ടുകൾ പതിവായി ശ്രോതാക്കളിലേക്ക് എത്തിക്കാറുണ്ട്. കോവിഡിന്റെ സാഹചര്യത്തിൽ ഒട്ടുമിക്ക ഓസ്ട്രേലിയൻ പ്രദേശങ്ങളിലും കർശനമായ നിയന്ത്രണങ്ങളാണ് ഉള്ളത്. എങ്കിലും ചില സ്ഥലങ്ങളിലെങ്കിലും ഒരു പരിധിവരെ ജീവിതം സാധാരണ പോലെ മുന്നോട്ട് പോകുന്നുണ്ട്. കേരളത്തിലെ സാംസ്കാരിക കലാരൂപങ്ങൾ അഭ്യസിക്കാനും അവതരിപ്പിക്കാനുമൊക്കെ ചില കൂട്ടായ്മകൾക്കെങ്കിലും കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ പെർത്തിൽ ചെണ്ടമേളം 3 വർഷമായി അഭ്യസിക്കുകയും ശനിയാഴ്ച 9 പേർ അരങ്ങേറ്റം നടത്തുകയും ചെയ്തു. ഇതേക്കുറിച്ച് ഇവർ തന്നെ വിവരിക്കുന്നു. എസ് ബി എസ് മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ.
നമസ്കാരം, എൻ്റെ പേര് സജീവ് വിജയൻ. ഞാനിവിടെ പെർത്തിലാണ് താമസം. സ്വദേശം നാട്ടിലെ കോട്ടയം വൈക്കമാണ് എൻ്റെ സ്വദേശം. എൻ്റെ നാട് വൈക്കമാണ്, ഒത്തിരി ഉത്സവങ്ങളുടെയൊക്കെ നാടാണ്. പ്രധാനമായും വൈക്കത്തെ അഷ്ടമി, അപ്പോൾ കൊച്ചിലെ മുതലേ ചെണ്ട മേളങ്ങളുടെയൊക്കെ ഇടയിലൊക്കെ വളർന്നു വന്ന ആളാണ്. അന്ന് പഠിക്കാനുള്ളൊരു സാഹചര്യം അന്നും ഉണ്ടായിരുന്നില്ല, അതിനുള്ളൊരു സാഹചര്യം ഒത്തില്ല, അതുകൊണ്ടൊന്ന് പഠിക്കാൻ പറ്റില്ല. പക്ഷേ മനസ്സിലൊത്തിരി ആഗ്രഹമായിരുന്നു, ഉണ്ടായിരുന്നു ചെണ്ട പഠിക്കണമെന്നൊക്കെ. വൈക്കത്ത് കലാപീഠമൊക്കെ ഉള്ളതാണ്. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ സംസ്കൃതി എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. അപ്പം അവർ എല്ലാ വർഷവും ഇങ്ങനെ കഴിഞ്ഞൊരു 4 വർഷമായി പൊങ്കാല ഇവിടെ നടത്തുന്നുണ്ട്. പെർത്തിലെ തന്നെ പ്രശസ്തമായ ബാലമുരുകൻ ടെമ്പിളിലാണ് അത് നടത്തുന്നത്. അപ്പോൾ അത് നടത്തി കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു നാട്ടിലെ ഒരു ഫീലാണ് അത് കഴിയുമ്പോഴത്തേക്കൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ അതിൻ്റെ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതൊക്കെ കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം ഇങ്ങനെ ചെണ്ടയെക്കുറിച്ചൊരു സംസാരം ഉണ്ടായത്. അതുകൂടി ഉണ്ടെങ്കിലൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ അതിലിങ്ങനെ ചിലർ പറയുകയുണ്ടായി, നമുക്കതിവിടെ പഠിക്കാമല്ലോ എന്നുള്ള സാധ്യത കണ്ടെത്താമെന്ന് പറയുകയുണ്ടായി. അപ്പം എങ്ങനെയെന്നുള്ള ചിന്തകളും ഇതിനെ അതിനെക്കുറിച്ച് കുറച്ച് പേര് ചർച്ചകൾ ചെയ്തു. അപ്പം ആദ്യം സ്കൈപ്പ് വഴിയൊക്കെ പഠിക്കാം, നാട്ടിലേതെങ്കിലും ഒരു ആശാനെ കണ്ടെത്താം, അത് സ്കൈപ്പ് വഴിയൊക്കെ പഠിക്കാം എന്നൊക്കെയുള്ളൊരു കണ്ടീഷനായിരുന്നു. അതിനിടയ്ക്കാണ് നിയോഗം പോലെ ഇവിടെ സ്റ്റുഡൻ്റായിട്ട് വന്ന ഞങ്ങളുടെ ആശാൻ ശ്രീ ഗണേഷിനെ ഞങ്ങൾക്കൊരു നിയോഗം പോലെ കിട്ടിയത്. അദ്ദേഹം ശാസ്ത്രീയമായി തന്നെ ചെണ്ട കലാപീഠത്തിൽ പഠിക്കുകയും പ്രഗത്ഭരായ മറ്റ് വിദ്വാൻമാരുടെ കൂട്ടത്തിലൊക്കെ ചെണ്ടമേളങ്ങളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്.
എൻ്റെ പേര് സുമൻ ചിറമേൽ പണപ്പൻ. ഞാൻ പെർത്തിലെ ഡയനലയിൽ താമസിക്കുന്നു. പെർത്തിൽ ആദ്യമായിട്ടല്ല ഒരു പഞ്ചാരിമേളം അരങ്ങേറ്റം നടക്കുന്നത്, എങ്കിലും പെർത്തിൽ ഒരു ക്ഷേത്രത്തിൽ, ഹിന്ദു ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ പഞ്ചാരിമേളം അരങ്ങേറുന്നത്. ഇത്രയും അധികം ആൾക്കാർ, ഞങ്ങൾ ശ്രീ ഗണേശിൻ്റെ ശിക്ഷണത്തിലുള്ള 9 പേരാണ് ഞങ്ങൾ ഈ പെർത്തിലെ ഹിന്ദു ക്ഷേത്രത്തിൽ, ബാലമുരുകൻ ക്ഷേത്രത്തിൽ വെച്ച് അരങ്ങേറ്റം നടന്നത്. കഴിഞ്ഞ 3.5 വർഷക്കാലമായിട്ട് ഞങ്ങൾ ഈ പഞ്ചാരിമേളം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഈ 3.5 വർഷക്കാലത്തെ ഒരു കഠിന സാധനയുടെ ഫലമാണ് ഈ പഞ്ചാരിമേളം ഇന്നലത്തെ അരങ്ങേറ്റം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചത്.
എൻ്റെ പേര് ഗണേഷ് നായർ അനുഗ്രഹ രാജൻ. ഞാൻ ഏകദേശം 4 വർഷമായിട്ട് ഇവിടെ ചെണ്ട പഠിപ്പിക്കുന്നുണ്ട്. ഒരു 60-65 ചേട്ടന്മാർ ദക്ഷിണ വെച്ചിട്ടുണ്ട്. അതിൽ ഭഗവാൻ അനുഗ്രഹം 13 പേര് അരങ്ങേറി. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന അരങ്ങേറ്റം 9 പേരാണ് അരങ്ങേറിയത്. ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് 7-8 വർഷമായി. 5-6 വർഷത്തോളം പഠിച്ചു, 2-3 വർഷത്തോളം ഫീൽഡിലുണ്ടായിരുന്നു. നാട്ടിൽ മേളങ്ങൾ കുറച്ച് കൊട്ടിയിട്ടുണ്ട്. പരിശീലനത്തിന് നമ്മൾ ആഴ്ചയിൽ 1 ദിവസമായിരുന്നു ക്ലാസ് ഫിക്സ് ചെയ്തിരുന്നത്. അത് ഏകദേശം 2 മണിക്കൂറിനടുത്ത് ഉണ്ടായിരുന്നു ക്ലാസ്സുകൾ. എല്ലാ ആഴ്ചയിലും ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കുറച്ച് ഇവിടെ ലോക്ക്ഡൗൺ വന്നപ്പോൾ കുറച്ച് ദിവസത്തെ ക്ലാസ്സുകൾ കുറച്ച് വീക്സ് നടന്നില്ല. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇവർക്ക് നല്ല രീതിയിൽ അരങ്ങേറാൻ പറ്റിയത്. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ കരിങ്കല്ലിലാണ് കൊട്ടി പ്രാക്ടീസ് ചെയ്യുന്നത്. കരിങ്കല്ലും പുള്ളിമുട്ടിയുമാണ് ഇതിന് പ്രാക്ടീസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പം ഇവിടെ നമുക്കതിൻ്റെ ലഭ്യത കുറവ് മൂലം നമ്മൾ തടി കഷ്ണം, വലിയ തടിയുടെ കഷ്ണത്തിൽ നമ്മുടെ കൈയുടെ വീതിയിലും വണ്ണത്തിലുമുള്ള മുട്ടികൾ എന്നാണ് അതിനെ വിളിക്കുന്നത്, കോലുകൾ, അത് വെച്ചിട്ടാണ് ഇവരെ കുട്ടി പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. 12 വയസ്സുള്ള കുട്ടി മുതൽ 49 വയസ്സുള്ള ചേട്ടന്മാർ വരെ ഉണ്ടായിരുന്നു ഈ ഗ്രൂപ്പിൽ. ഇതെല്ലാം അമ്പലം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രീ മഹാഗണപതി ഭജനമണ്ഡൽ ആ അവിടുത്തെ ഒരു ഫെസിലിറ്റീസിലാണ് നമ്മളിത് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നത്. വേറെ ഈ കൂട്ടത്തിലുള്ള കുറച്ച് പേരുടെ വർക്ക് പ്ലേസിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ അവസാനം അരങ്ങേറ്റം ആകുമ്പോഴത്തേക്കിന് അരങ്ങേറ്റത്തിന് ഒരു ഏകദേശം ഒരു 2 weeks മുന്നേറിട്ട് നമ്മൾ ചെണ്ടയിലായിരുന്നു പ്രാക്ടീസ് ചെയ്തത്. അപ്പം അതിന് ഹോൾ ഇവിടെ ഹയർ ചെയ്തു.
അതുപോലെ തന്നെ ഏകദേശം 30 പേരോളം ദക്ഷിണ വെച്ചാണ് ഇത് തുടങ്ങിയത്. 9 പേരിലേക്ക് അത് ചുരുങ്ങപ്പെട്ടു. ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആൾക്കാർ മനസ്സിലായി വരുമ്പോൾ ഇതൊരു ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് പഠിക്കാവുന്ന ഒരു സംവിധാനമായിട്ട് കണ്ടാണ് പല ആൾക്കാരും വന്നത്. പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് പെർഫോം ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഇതിനകത്ത് ഒരുപാട് പേര് കൊഴിഞ്ഞുപോയി. അവസാനം ഈ 30 പേരിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത 9 പേരാണ് ഇതിൻ്റെ അവസാന അരങ്ങേറ്റത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ടായിരുന്നു പലരും കരുതിയിരുന്നത്. അത് ഒരുപാട് പേര് ഇത് പഠിക്കാൻ തുടങ്ങിയിട്ട് പകുതി വഴിയിൽ പഠനം ഉപേക്ഷിച്ച് പോകേണ്ടിയും വന്നിട്ടുണ്ട്. അത് ഈ അവസരത്തിൽ ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു.
അരങ്ങേറ്റത്തിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനു മുമ്പ് ഈ അരങ്ങേറ്റത്തിൽ എത്തുന്നത് വളരെ പ്രയാസകരമായൊരു കാര്യമായിരുന്നു. കാരണം ഇതിൻ്റെ പ്രാക്ടീസ് ഞങ്ങൾ പഠിച്ചു വന്നത് ഇത് തടിയുടെ മുട്ടി വെച്ചിട്ട് അതിൽ കമ്പുകൊണ്ട് തന്നെ അടിച്ചാണ് ഇത് പഠിച്ചത്. അപ്പം ചെണ്ടയിലോട്ട് കയറുമ്പോഴത്തേക്കും ഇതിൻ്റെ സൗണ്ട് അതൊരു ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഒരു 25 അല്ല 1.5 മണിക്കൂർ കൊട്ടും പോലെയല്ല, ഇതിന് മണിക്കൂറുകളോ 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ ഓരോ ദിവസങ്ങളിലും പ്രാക്ടീസ് വേണം. അത് ചെണ്ടയിൽ കൊട്ടുമ്പോഴാണെങ്കിലും ചെണ്ടയുടെ സൗണ്ട് മറ്റു വാദ്യോപകരണങ്ങളെ ഉപേക്ഷിച്ച് ചെണ്ടയുടെ സൗണ്ട് വളരെ ലൗഡാണല്ലോ. കുറച്ച് വിജനമായ സ്ഥലത്തുള്ള ഹാളൊക്കെ നോക്കി അത് ബുക്ക് ചെയ്ത് ഒക്കെയാണ് ഞങ്ങളിത് ചെണ്ടയിൽ പ്രാക്ടീസ് ചെയ്തത്. പിന്നെ എല്ലാവർക്കും ഒരു നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇങ്ങനെ ചെയ്യുക. ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് നമ്മുടെ തനതായ വേഷങ്ങളൊക്കെ ഇട്ട് ആ രീതിയിൽ ഇത് കൊട്ടുക എന്നുള്ളത്.
ഞാൻ അർജുൻ ബിജു നായർ, 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വയസ്സ് 12. ആൽബണിക്കടുത്ത് നോയിൻഗ്രം ഡിസ്ട്രിക്ട് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. ഡ്രംസ് പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ആണ് സംസ്കൃതി പത്ത് ചെണ്ട ക്ലാസ് തുടങ്ങുന്നതെന്ന് അച്ഛൻ പറഞ്ഞറിഞ്ഞത്. നാട്ടിൽ അമ്പലങ്ങളിൽ ചെണ്ടമേളം കേൾക്കുമ്പോൾ ഞാൻ അവിടെ പോയി നിൽക്കാറുണ്ട്. ചെണ്ടമേളം കഴിയുന്നവരെ അവിടുന്ന് ഞാൻ മാറാറില്ല. കുഞ്ഞുനാളിലെ ചെണ്ടമേളം എനിക്ക് നല്ല ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ചോളം നല്ലൊരു അവസരമായിരുന്നു, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടി. എങ്കിലും ഇപ്പോൾ വളരെ സന്തോഷമാണ്.
കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കുറച്ച് ക്ലാസ്സുകൾ കുറച്ച് വീക്സുകൾ നമുക്ക് ക്ലാസ് നടത്താൻ പറ്റാണ്ടായി. അപ്പോഴും നമ്മൾ ഏകദേശം അതിൽ എൻഡിങ് സ്റ്റേജിലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കുക, ഓൺലൈനായിട്ടും വീഡിയോ കോളിലൂടെയും ഒക്കെ നമ്മൾ ക്ലാരിഫൈ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ലായിരുന്നെങ്കിലും അതിനുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്തുകൊണ്ട് അപ്പോഴും ആക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോയി. റെസ്ട്രിക്ഷൻസ് മനസ്സിൽ വെച്ച് നമ്മൾ നമുക്ക് അത് കാരണം മീറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിലും ഓൺലൈനായിട്ടും അല്ലാണ്ട് ഫോണിൽ കൂടെയും ഒക്കെ നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിരുന്നു. മേളങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ബേസിക്കലി പഞ്ചാരി മേളം, പാണ്ഡി മേളം, ചെമ്പട മേളം, അടന്ത മേളം, മുറിയടന്ത മേളം, അങ്ങനെ മേളങ്ങൾ ഒരുപാടുണ്ട്. ഓരോ രീതികളിൽ രചിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ഇവിടെ അതിനങ്ങനെ ഏതിന് ബുദ്ധിമുട്ടെന്ന് പറയാനായിട്ട് ഇതൊരു വാദ്യകലോപ ഇതായതുകൊണ്ട് വാദ്യകല ആയതുകൊണ്ട് എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഞാനിവരെ പഠിപ്പിച്ചത് പഞ്ചാരി മേളമാണ്. 3ാം കാലം 4ാം കാലം 5ാം കാലം അതിൽ ഉപകരണങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് ഇടന്തല ചെണ്ട, നമ്മൾ ചെണ്ട എന്ന് വിളിക്കുന്ന ഇടന്തല വട്ടം, ഇടന്തല ചെണ്ട. പിന്നെ അതിൻ്റെ ബേസായിട്ട് വരുന്നത് വലന്തല ചെണ്ട. പിന്നെ ഇലത്താളം, കൊമ്പ്, കുഴൽ, അങ്ങനെ 5 ഉപകരണങ്ങളാണ് പഞ്ചാരി മേളത്തിന് ഉപയോഗിക്കുന്നത്. അതിൽ നമുക്കിവിടെ കൊമ്പിനും കുഴലിനും ഉള്ള സാഹചര്യവും നമുക്ക് അതിനുള്ളൊരു ഇതും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ 3 ഇടന്തല ചെണ്ട, വലന്തല ചെണ്ട, ഇലത്താളം, ഇത് മൂന്നും വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ അരങ്ങേറിയത്. എല്ലാവർക്കും ചെണ്ട ഉണ്ട്. സംസ്കൃതി പെർത്ത് അസോസിയേഷൻ അവരാണ് അതിൻ്റെ എല്ലാം മുന്നിൽ നിന്ന് വേണ്ടത് ചെയ്തത്.
ഏകദേശം ഒരു 6 വേദികളിൽ കൂടി ഞങ്ങൾക്ക് ഇപ്പം തന്നെ ഞങ്ങൾക്ക് പെർഫോം ചെയ്യാനുള്ള അവസരം സംഘാടകർ ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത് വരുന്ന മേളം എന്ന് പറയുന്നത് വരുന്ന സെപ്റ്റംബർ മാസം 4-ാം തീയതി KCA എന്ന് പറഞ്ഞ അസോസിയേഷൻ്റെ ഒരു മേളം ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും അടുത്ത് വരുന്നത്. അതിനുശേഷം മാവ എന്ന് പറഞ്ഞ സംഘടനയുടെ മെഗാ തിരുവാതിര പെർത്തിലെ വെൽഡിംഗ്ടൺ സ്ക്വയർ വെച്ച് നടക്കുന്നുണ്ട്. അതിലും ഞങ്ങൾക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും അടുത്ത് വരുന്ന രണ്ട് മേളങ്ങൾ. ഈ മലയാളി അസോസിയേഷനുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് വളരെ പ്രോത്സാഹനപരമായ ഒരു സമീപനമാണ് അവർ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തികച്ചും സന്തുഷ്ടരാണ് ഈ ഒരു മേള അരങ്ങേറിയതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റെസ്പോൺസ്.